മലയാളത്തിനായി മലയാളിക്കായി എസ് ബി എസ് മലയാളം.
മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച മറ്റൊരു മൂന്നക്ഷരം കൂടി വിടവാങ്ങിയിരിക്കുന്നു. മാധ്യമപ്രവർത്തന രംഗത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ടി എൻ ജി എന്ന മൂന്നക്ഷരം മറഞ്ഞതിനെക്കുറിച്ച് രണ്ടാഴ്ച മുമ്പ് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നിപ്പോൾ മലയാള ഭാഷയിലും കവിതയിലും നാടകഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളിലും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരാൾ കൂടി ഒ എൻ വി എന്ന ഒ എൻ വി കുറുപ്പ് വിട പറഞ്ഞിരിക്കുന്നു. 84 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഒ എൻ വിയുടെ മരണവാർത്ത ഇന്നലെ തന്നെ എല്ലാവരും അറിഞ്ഞു കാണും. എങ്കിലും ഒ എൻ വിയെക്കുറിച്ചുള്ള ഓർമ്മകളില്ലാതെ, അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കാതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കവിതകളെയും ആഘോഷിക്കാതെ ലോകത്തൊരിടത്തുമുള്ള ഒരു മലയാള മാധ്യമത്തിന് ഇന്ന് മാറി നിൽക്കാനാവില്ല. ഒ എൻ വിക്കായി ഓസ്ട്രേലിയൻ മലയാളികളുടെ ആദരം. ഇനിയും മരിക്കാത്ത ഒ എൻ വി.
ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്ന് അതിൻ നിഴലിൽ നീ നാളെ മരവിക്ക്. ഉയിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ.
ഒറ്റപ്ലാക്കൽ നമ്പ്യാടിക്കൽ വേലുകുറുപ്പ് എന്ന ഒ എൻ വി കുറിപ്പിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കവിതകളെയോ പാട്ടുകളെയോ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ എന്തു പറയും എന്ന ആശയക്കുഴപ്പമാണ് മനസ്സിൽ. കവിതയായും സിനിമാ ഗാനമായും നാടകഗാനമായും 1000 വരികൾ മനസ്സിലേക്കെത്തും. ഒ എൻ വിയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേട്ട കവിതകൾ മുതൽ അരനൂറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ കേട്ട മണ്ണിന്റെയും മനുഷ്യന്റെയും മണമുള്ള ഗാനങ്ങൾ. 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച അദ്ദേഹം 15 വയസ്സിലായിരുന്നു ആദ്യ കവിത പ്രസിദ്ധീകരിക്കുന്നത്. അധ്യാപകനായും കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായും എല്ലാം പ്രവർത്തിക്കുന്നതിനിടയിൽ 100 കവിതകൾക്കും സിനിമാ ഗാനങ്ങൾക്കുമായി ഒരുപാടൊരുപാട് പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ മലയാള കവിതയെ ജനകീയമാക്കുന്നതിൽ, ജനാധിപത്യവൽക്കരിക്കുന്നതിൽ ചങ്ങമ്പുഴ തുടങ്ങിവച്ച വിപ്ലവം പൂർണ്ണതയിലേക്കെത്തിച്ച കവി എന്ന നിലയിലായിരിക്കും ഭാഷയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഒ എൻ വിയെ ഓർക്കുന്നത്. തിരിച്ചു കിട്ടാൻ കുതിക്കുന്ന കുട്ടിക്കാലവും മനസ്സിൽ മായാതെ നിൽക്കുന്ന മണ്ണിന്റെ മണവും ആദ്യ പ്രണയത്തിന്റെ സൗന്ദര്യവുമെല്ലാം ഏറ്റവും ഭാവാത്മകമായി, ഏറ്റവും ലളിതമായി നമുക്കായി ചൊല്ലിത്തന്ന കവിയായിരുന്നു അദ്ദേഹം.
കുഞ്ഞേടുത്തിയ തന്നെയല്ലോ നിന്നുമേറെ ഇഷ്ടം, കുഞ്ഞേടുത്തിയ തന്നെയല്ലോ നിന്നുമേറെ ഇഷ്ടം. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും, ഇറൺമുടിയിൽ എള്ളണ്ണ മണം ചില നേരമത്തും പത്തൊരു പൂവും. പൊന്നെ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വരക്കുറി ചാന്തുപൊട്ടും, ഇറൺമുടിയിൽ എള്ളണ്ണ മണം ചില നേരമത്തും പത്തൊരു പൂവും. കയ്യിലൊരൊറ്റ കുപ്പിവള മുഖം കണ്ടാൽ കാവിലെ ദേവി തന്നെ, മടിയിലിരുത്തിട്ടു മാറോടു ചേർത്തിട്ടു മണിമണി പോലെ കഥ പറയും. ആനയുടെ മയിലിന്റെ ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും.
കുടുംബത്തിൽ നിന്ന് തന്നെ കറയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനായി മാറിയ ഒ എൻ വിയെ തോപ്പിൽ ഭാസിയുമായുള്ള കുട്ടിക്കാലത്തെ ബന്ധവും ജി ദേവരാജനുമായുള്ള സൗഹൃദവുമാണ് സാധാരണക്കാരന്റെ ആവേശമാക്കിയത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലെ ഗാനങ്ങളിലൂടെ.
ളം വെളിയിലെ കണ്ണറിയുന്നോളെ, താമരത്തിൻ പൂന്തണലിൽ വാടിന്ന് കണ്ണോളെ. കണ്ണറിവാളം വെളിയിലെ കണ്ണറിയുന്നോളെ, താമരത്തിൻ പൂന്തണലിൽ വാടിന്ന് കണ്ണോളെ, വാടിന്ന് കണ്ണോളെ.
തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരിക്കൽ മത്സരിച്ച് പരാജയപ്പെട്ട ശേഷം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും എന്നും ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു ഒ എൻ വി. രാഷ്ട്രീയമെന്ന് തോന്നുന്ന ഒരു വാക്കുപോലും പറയുകയോ പാടുകയോ ചെയ്യാതെ വലിയ വലിയ രാഷ്ട്രീയ സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാത്രമല്ല, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെയും വൃത്താലങ്കാരങ്ങളുടെയും വരേണ്യ മതിൽക്കെട്ടുകൾ പൊളിച്ച് പാടത്തെ പണിക്കാരന്റെ ചുണ്ടുകളിലേക്ക് മലയാള കവിതയെ കൊണ്ടുവന്നിരുന്നു ONV. വയലാറിനും പി ഭാസ്കറിനുമെല്ലാം ഒപ്പം മനം മയക്കുന്ന കാൽപ്പനികത ഒഴുകിയെത്തിയത് അത്രയും ലളിതമായ വാക്കുകളിലൂടെയായിരുന്നു.
നേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടും. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടും. കോതമ്പക്കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ ചേലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ.
ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്നില്ലെങ്കിലും പ്രകൃതിക്ക് വേണ്ടി ഏറ്റവും അധികം വാദിച്ച കവിയുമായിരുന്നു ONV. സൂര്യനും ഭൂമിയും മഞ്ഞും പുഴയുമെല്ലാം ഓരോ കവിതയിലും നിറച്ച് പ്രകൃതിയുടെ നാവായി മാറിയിരുന്നു അദ്ദേഹം.
പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവുപോലിത്തിരി ഉപ്പുതരിയെടുത്ത് ആവിപാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവുപോലിത്തിരി ഉപ്പുതരിയെടുത്ത് ആവിപാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ, കഞ്ഞിയിൽ ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞുപോം മട്ടിലെന്നുണ്ണി. നിൻമുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞുപോം, എങ്കിലും നിന്നിലയുപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയ വിട്ടെങ്ങു പോകുവാൻ.
1955 പുറത്തിറങ്ങിയ കാലം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കും എത്തിയ ONV സിനിമയ്ക്ക് വേണ്ടി കവിതകൾ മാറ്റിയെഴുതേണ്ടി വന്നിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഏതു കവിതയിലും ഒരു ഗാനത്തിന് വേണ്ട താളം കൂടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഉടനെങ്ങും പൂർത്തിയാകില്ല. എങ്കിലും മറ്റൊരു പ്രണയദിനത്തലേന്ന് വിട പറഞ്ഞ ONV ഈ മനോഹര പ്രണയഗാനം എങ്ങനെ മറക്കും?
ായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികെ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ.
ONV ഏറെ അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ബ്രിസ്ബനിലുള്ള കവിയും സംവിധായകനും തകഴിയുടെ കൊച്ചുമകനുമായ രാജ് നായർ. ONV ഓർമ്മകൾ അദ്ദേഹം നമുക്കൊപ്പം പങ്കുവെക്കുകയാണ്.
ഇത് എവിടെ തുടങ്ങണം എന്നുള്ളതാണല്ലോ. തുടങ്ങുകയാണെങ്കിൽ എനിക്കറിഞ്ഞുകൂടെ അദ്ദേഹം എന്നെ ആദ്യം എന്നാണ് കണ്ടത്. ഞാൻ പൊടിയായിട്ട് കൊച്ചു പയ്യനായിട്ട് തകഴിയിൽ ഓടി നടക്കുമ്പോഴായിരിക്കും അദ്ദേഹം എന്നെ കണ്ടത്. പക്ഷെ എന്റെ ഓർമ്മയിൽ വളരെ തെളിഞ്ഞു തന്നെ നിൽക്കുന്ന ഒരു അദ്ദേഹവുമായിട്ടുള്ള വളരെ ക്ലോസ് ആയിട്ട്, അതായത് ഒരു കാർ യാത്രയാണ്. കാറിൽ ഞാനും അദ്ദേഹവും കൂടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർ വരെ പോയി. അത് രാത്രിയിലാണ്. അത് കൊടുങ്ങല്ലൂരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അത് സാംസ്കാരിക 3 ദിവസത്തെ സാംസ്കാരിക ഫംഗ്ഷൻ. അപ്പൊ എന്നും രാത്രിയിൽ കവികളും സാഹിത്യകാരന്മാരും ഒക്കെയാണ് അന്നത്തെ കാലത്ത്. അപ്പൊ എന്റെ അപ്പൂപ്പൻ തകഴി ശിവശങ്കരപ്പിള്ള അന്ന് അദ്ദേഹത്തിന്റെ കാറാണ് സാഹിത്യ അക്കാദമിയിൽ നിന്ന് ബാക്കിയുള്ള സാഹിത്യകാരന്മാർ ഉപയോഗിക്കുന്നത് കൊടുങ്ങല്ലൂർ പോയിട്ട് തിരിച്ചു വരാൻ. അങ്ങനെ പോകുമ്പോൾ അതിലെ ഗൺമാനെ പോലെ ഞാനുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 8-9 വയസ്സേ ഉള്ളൂ അന്ന്. അതാണ് എന്റെ വളരെ കൊച്ചിലേ ഉള്ള ഒരു ഒരു അദ്ദേഹം എന്റെ ഇടത് സൈഡിൽ ഇരിക്കുന്നു, ഞാൻ വലത് സൈഡിൽ ഇരിക്കുന്നു കാറിന്റെ പുറകില്. മുന്നിൽ ഡ്രൈവറുണ്ട്, വേറെ ആരും ഇല്ല. അപ്പൊ ആ ഇരുട്ടിലൊരു കൂട്ടിലാണ് ഒരു മഹാകവിയും ഞാനും. അന്ന് എനിക്ക് മനസ്സ് നിറയെ കവിതയാണ് എഴുതിയിട്ടില്ല. 11-10 വയസ്സിലാണ് ഞാൻ എഴുതുന്നത്. അപ്പോ അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു കുറെ ഞങ്ങൾ 10-11 മണിയാണ്ടായി. അപ്പൊ എന്നോട് ചോദിച്ചു കുറെ, അയ്യോ മോനെ, ഞാൻ ചോദിക്കാൻ മറന്നു, മോന് വിശപ്പുണ്ടോ, വിശക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര വിശപ്പുണ്ട് സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പൊ നോക്കിയപ്പോ കടകളെല്ലാം അടച്ചു. അന്നത്തെ കാലത്ത് ഒരു ഒരു ബേക്കറി തുറന്നിരിപ്പുണ്ട്. അവിടെ നിർത്തി. അലുവ മാത്രമേ ഉള്ളൂ കടയിൽ, അലുവയും ജിലേബി, ഒരു വലിയ വലിയൊരു സ്ലാബ്. അത് മേടിച്ചു, അത് മുറിച്ച് മുറിച്ച് ചെറുതാക്കി മുറിച്ചിട്ട് അത് മേടിച്ച്, എന്നിട്ട് കാറിൽ അദ്ദേഹത്തിന്റെ എന്റെയും ഇടയിൽ അത് സീറ്റിൽ വെച്ചിട്ട് ഞാൻ അലുവ ഒരു പകുതിയോളം കഴിച്ചു. ആ സംഭവം, ആ യാത്ര വളരെ വളരെ ഇന്നും വ്യക്തമായിട്ട് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നു. നരയ്ക്കാത്ത മുടിയും അന്നത്തെ കട്ടി പിടിച്ച ഒരു കറുത്ത കണ്ണാടിയും കറുത്ത മീശയും എല്ലാം ഞാൻ ഇന്ന് വളരെ കൃത്യമായിട്ടും, അദ്ദേഹത്തിന്റെ ശബ്ദം അതാണ് ഇത്രയും സ്ഫുടതയോടുകൂടി മലയാളം സംസാരിക്കുക എന്ന് പറയുന്നൊരു കഴിവുണ്ടല്ലോ അദ്ദേഹത്തിന്. അത് ഞാൻ ആ യാത്രയെ പറ്റി അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം നാട്ടിൽ പോയപ്പോൾ കാണുകയും പറയുകയും ചെയ്തു. പറഞ്ഞ ഉടനെ പറഞ്ഞു, ഭാര്യ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഓർക്കുന്നു ഞാൻ അവൻ അലുവ മേടിച്ചു കൊടുത്തത്, ഇപ്പോഴും അവൻ ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് അവസാനം പിന്നെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്.
എന്തായാലും താങ്കൾ അദ്ദേഹത്തിന് ഒരു പ്രണാമം എന്ന രീതിയിൽ താങ്കളുടെ മനസ്സിൽ നിന്നുള്ള രണ്ട് വരികൾ കൊടുക്കണമെങ്കിൽ എങ്ങനെ കൊടുക്കും?
അവസാനം ഞാൻ അദ്ദേഹത്തെ കണ്ടത് രണ്ടു വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ടാണ്. അപ്പൊ എന്റെ അപ്പൂപ്പൻ, അതായത് തകഴി ശിവശങ്കരപ്പിള്ള, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, അതായത് ആ തലമുറയുടെ അവസാനത്തെ കണ്ണിയാണ് എനിക്ക് അദ്ദേഹം. തീർന്നു, ഇതോടുകൂടി എനിക്കിനി ഒരു ഒരു പാദമില്ല സത്യം പറഞ്ഞാൽ പോയി വീഴാൻ. ഇനോ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാലൊക്കെ തൊട്ടപ്പോൾ ഞാൻ കരഞ്ഞു, അദ്ദേഹവും കരഞ്ഞു, ഞാനും കരഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചു, നീ നന്നാവും എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു തലയിൽ. അതുപോലെ തന്നെ തലയിൽ വെക്കാൻ ഇറനടിഞ്ഞ ഒരു വെളുത്ത കൈകളും അതും ഇല്ല. അദ്ദേഹം മരിച്ചതുകൊണ്ട് എഴുതിയല്ല, അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴേ എനിക്കറിയാം വളരെയധികം ആരോഗ്യം ഇല്ലായിരിക്കുന്നു. അപ്പോ എന്റെ മനസ്സിൽ ഈ ഒരു വ്യഥ ഇങ്ങനെയാണ്. ക്ഷമിക്കണം, എന്റെ തൊണ്ട ഇത്തിരി ഇടർന്നു, എന്നാലും പറയാം. ഇനിയെനിക്കില്ല അമൃതഗുണം പേറും പാദങ്ങൾ സ്പർശിക്കാൻ, ഇനി എനിക്കില്ല അമൃതഗുണം പേറും പാദങ്ങൾ സ്പർശിക്കാൻ, ഇനി എനിക്കില്ല അനുഗ്രഹാശംസകൾ തൻ നനവ് പേറും കൈവെള്ളകൾ എൻ ശിരസിൽ, ഇനി എനിക്കില്ല അനുഗ്രഹാശംസകൾ തൻ നനവ് പേറും കൈവെള്ളകൾ എൻ ശിരസിൽ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ.
ഒ എൻ വി എന്ന വാക്കിനു തന്നെ ഒരു നൈർമല്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വരികളിൽ കണ്ട അതേ നൈർമല്യം. ആ തൂരികയിൽ നിന്നും ഇനിയും അത്തരം വാക്കുകളും വരികളും ഒഴുകി വരില്ല എന്നത് മലയാള ഭാഷയ്ക്ക് ഒരു തീരാ നഷ്ടമാകുന്നു.
ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ, ഇതുമാത്രം ഇവിടെ എഴുതുന്നു, ഇതുമാത്രം ഇവിടെ എഴുതുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, മൃതിയിൽ നിനക്ക് അമൃതശാന്തി, അമൃതശാന്തി.
കേൾക്കാനും പറയാനും SBS റേഡിയോ ആപ്പ്. പരിപാടികൾ തത്സമയം കേൾക്കാനും ഇഷ്ടമുള്ളപ്പോൾ വീണ്ടും കേൾക്കാനും അഭിപ്രായ വോട്ടെടുപ്പുകൾ പങ്കെടുക്കാനും ഞങ്ങളെ നേരിൽ ബന്ധപ്പെടാനും SBS റേഡിയോ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. Thank you.